السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهماني رايا سهودرين علي كتاب التوحيد لي باب من تبرك بشجرة أو حجر ونحوهما എന്ന അധ്യായമാണ് ഇൻഷാല്ലാ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഥവാ മരം, കല്ല് അതുപോലെയുള്ളവ കൊണ്ട് ബറക്കത്തെടുക്കൽ എന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന അധ്യായം. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം കഴിഞ്ഞ അധ്യായങ്ങളിലായിട്ട് ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ റുഖിയയും അതുപോലെ തന്നെ ചിവലത്തും അതുപോലെ തന്നെയുള്ള തമീമത്തും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിൽ ഓരോന്നിന്റെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞു. അഥവാ അദ്ദേഹം ചുരുക്കത്തിൽ അസല് ചെറിയ ഷിർക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില സമയത്ത് വലിയ ഷിർക്കാകുകയും ഒരാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുകയും ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ തബറുക്ക് എന്ന് പറയുന്നത് വളരെയധികം ഗൗരവമുള്ളൊരു വിഷയമാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ആളുകളും ഷിർക്കിലേക്ക് പോകുന്നതിന്റെ അടിസ്ഥാനം ഈ തബറുക്കാണ് എന്ന് കാണാൻ സാധിക്കും. ബറക്കത്തെടുക്കുക, കാണുന്നതിലെല്ലാം ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അതിനെ ബറക്കത്തെടുത്തുകൊണ്ട് പിന്നീട് അതിനെ തന്നെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുക, ഇങ്ങനെയാണ് ഷിർക്ക് എപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് മക്കയിലോ മദീനയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ധാരാളം ആളുകൾ ഉംറക്കും ഹജ്ജിനും വരും. അപ്പൊ മക്കയും മദീനയും ബറക്കത്തുള്ള സ്ഥലങ്ങളാണ്. അതിന്റെ പേരിൽ അവർ വന്നുകൊണ്ടിട്ട് ആ മസ്ജിദിന്റെ വാതിലും ആ മസ്ജിദിന്റെ ഗ്രില്ലുകളും എന്തൊക്കെയാണോ അവർക്ക് അവിടെ കിട്ടുക അതെല്ലാം തൊട്ടുമുത്തുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവിടെ നിർമ്മിച്ചിട്ടുള്ള വാതിലും ആ ഇരുമ്പൊന്നും യഥാർത്ഥത്തിൽ ചിലപ്പോൾ മദീനയിലെന്ന് പോയിട്ട് സൗദി അറേബ്യയിൽ തന്നെ നിർമ്മിച്ചതായിരിക്കില്ല, പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതായിരിക്കും. പക്ഷെ ആളുകൾ അവിടെയുള്ള ഓരോ കാര്യത്തിനെയും ആ രൂപത്തിൽ ഇങ്ങനെ ബറക്കത്തെടുക്കുന്നതായി കാണാൻ സാധിക്കും. ചിലർ അവരുടെ വസ്ത്രം അതിൽ ഇങ്ങനെ ഒരസും, വേറെ ചിലർ അവരുടെ ശരീരഭാഗങ്ങൾ അതിലൊരസും, അങ്ങനെ പല രൂപത്തിലുള്ള ബറക്കത്തുകൾ എടുക്കുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം ഷിർക്കായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ആ വിഷയമാണ് അദ്ദേഹം ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നത്. ഇതിൽ അദ്ദേഹം ഈ അധ്യായത്തിൽ ബാബു മൻ തബറക ബി ശജറത്തിൻ ഉഹജരിൻ വനഹ്വിഹിമ എന്ന് ഈ ബറക്കത്തെടുക്കൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന് വിധി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ അധ്യായത്തിലൊക്കെ ബാബു മിനശ്ശിരിക്കി, ഷിർക്കിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് റുഖയെ കുറിച്ചിട്ടും തമീമത്തിനെ കുറിച്ചിട്ടും തിവലത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത്. അവിടെ പണ്ഡിതന്മാർ പറയുന്നു അത് അദ്ദേഹം ഇത് ഷിർക്കല്ലാത്തത് കൊണ്ടല്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാരണം കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം അധ്യായങ്ങളുടെ തലക്കെട്ടിനൊരു വ്യത്യസ്തത ഉണ്ടായിക്കോട്ടെ എന്നായിരിക്കാം, അതല്ലെങ്കിൽ ഇനി പറയുന്ന ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും നിങ്ങൾ ഇതിന്റെ വിധി മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഇത് ഷിർക്ക് തന്നെയാണ്, വ്യക്തമായ ഷിർക്കാണെന്ന് ആയത്തിലും ഹദീസിലും മനസ്സിലാക്കാൻ സാധിക്കും എന്നതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ബാബു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൻ തബറക ബി ശജരിൻ ഔ ഹജരിൻ വനഹ്വിഹിമ ഫഖദ് അശ്റക, ആരെങ്കിലും കല്ലോ മരമോ അല്ലെങ്കിൽ അതുപോലെയുള്ളതോ കൊണ്ട് ബറക്കത്തെടുത്തു കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ വാതിൽ ഈ അധ്യായത്തിന്റെ ഉദ്ദേശം. അതാണ് ഈ സഹോദരങ്ങളെ നമുക്ക് മുൻഗാമികളായ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈ ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ തന്നെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ എത്തുന്നതിനെ കുറിച്ചിട്ട് മുൻഗാമികൾ തന്നെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹിജ്റ 716 മരണപ്പെട്ടു പോയ അത്തൂഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അത്തൂഫി അൽ ഹംബലി, ഹംബലി മദ്ഹബിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു അന്ന അസ്ല ഇബാദത്തിൽ അസ്ലാം അസ്നാമി ഇൻദൽ ജാഹിലിയത്തി ഹുവ തബറുക്കു ബിഹിജാറത്തിൽ ഹറം. ജാഹിലിയത്തിൽ അവർ ബിംബാരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹറമുകളിൽ ഉണ്ടായിരുന്ന കല്ലുകളെ തബറുക്ക് ചെയ്യുക എന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് തൊട്ട് തന്നെ അവർക്ക് മക്കയുടെയും കാബയുടെയും ഒക്കെ പ്രാധാന്യം അറിയാം. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഷിർക്കിന്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നത്, ഉത്ഭവിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന കല്ലുകളെ അതിനെ ബറക്കത്തെടുക്കുക. പിന്നീടാണ് ആ കല്ലുകളെ തന്നെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. തുടക്കത്തിൽ ഇത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൊരു ബർക്കത്തിന്റെ മാർഗമാണെന്ന് കരുതുകയും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം ആ നിലക്ക് അള്ളാഹു നൽകുമെന്ന് പ്രതീക്ഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കല്ലിന് തന്നെ സ്വന്തമായി കഴിവുണ്ട് എന്ന കടുത്ത ശിർക്കൻ വിശ്വാസത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, വശിർക്കു ഫി ബനി ആദമ അക്സറുഹു അൻ അസ്ലൈൻ, ആദം സന്തതികളിൽ ഷിർക്ക് സംഭവിച്ചത് അധികവും ഈ രണ്ട് കാരണത്തിലാണ്. അവരിൽ സംഭവിക്കുന്ന ഷിർക്കുകൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, അവ്വലുഹുമ തഅലീമു ഖുബൂരി സാലിഹീൻ, ഖബറിലുള്ള സാലിഹുകളായ ആളുകളെ ആദരിച്ചുകൊണ്ട്, വതസ്വീറു തമാസീലിഹിം ലിതബറുക്കി ബിഹാ, അവരുടെ രൂപങ്ങളൊക്കെ കൊത്തി വെക്കുക, രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, അവരെ കുറിച്ച് ഓർമ്മ പുതുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വദ്ദിന്റെയും സുവാഇന്റെയും ഒക്കെ അവസ്ഥ നമുക്കറിയാം, സാലിഹ്യങ്ങളായ ആളുകളായിരുന്നു എന്നാണ്. എന്നാൽ ആ സാലിഹ്യങ്ങളെ കുറിച്ചിട്ട് അവരുടെ ഖബറിൽ അവരെ ഓർമ്മ വരണം, അതിന്റെ അടുക്കലേക്ക് പോയാൽ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഓർമ്മ വരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ രൂപങ്ങൾ കൊത്തി വെക്കുക. വഹാദ അവ്വലുൽ അസ്ബാബില്ലതി ബിഹാ ഇബ്തദഅ ആദമിയ്യുൻ അശ്ശിർക്ക്, ആദമികൾ അഥവാ മനുഷ്യന്മാർ ഷിർക്കിൽ ആരംഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇത് തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. വസബബു സാനി ഇബാദത്തുൽ കവാകിബ്, രണ്ടാമത്തെ ഷിർക്കിന്റെ രൂപം എന്ന് പറയുന്നത് അത് നക്ഷത്രങ്ങളെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാല്ലാ നക്ഷത്രങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജാഹിരിയത്തിൽ ഉണ്ടായിരുന്നതും ഇന്ന് നിലനിൽക്കുന്നതുമായ കാര്യത്തെക്കുറിച്ച് വേറൊരു അധ്യായത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, ഈ തബറുക്കിലൂടെ സാലിഹ്യങ്ങൾ ഖബറിന്റെ അടുക്കൽ പോയി പുണ്യം പ്രതീക്ഷിക്കുക, അവിടെ പോയി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മറ്റെവിടെ ചെയ്യുന്നതിനേക്കാളും പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുക, ഇങ്ങനെയുള്ള രീതിയിലാണ് ഷിർക്കിലേക്ക് പോയിട്ടുള്ളത്. ഇത്തരക്കാരായ ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ മസ്ജിദിൽ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലിയേക്കാളും കൂടുതലുണ്ട് ഇത്തരം ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്താൽ എന്ന് വിശ്വസിക്കുന്നവരാണ്. റാഫിളുകളായ ആളുകൾക്കൊക്കെ വിശ്വാസം അതാണ്, അവർക്ക് മസ്ജിദിനേക്കാളും വലുത് ഇത്തരം ദർഗകളാണ്. അവിടെ പോയാലാണ് അവരുടെ പൂർണ്ണമായ തഖ്വയും ഈമാനും കരച്ചിലും ആ രൂപത്തിലുള്ള പ്രയാസം ബോധിപ്പിക്കലൊക്കെ അവർ അവിടെയാണ് കാണിക്കുക. അവർ ഹറമുകളിൽ വന്നാലോ അല്ലെങ്കിൽ മസ്ജിദുകളിൽ വന്നാലോ ഒന്നും തന്നെ ആ രൂപത്തിലുള്ള ഇബാദത്തുകളിൽ ആത്മാർത്ഥം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ രൂപത്തിലാണ് ആദ്യമായി ഖബറിന്റെ അടുക്കലേക്ക് വന്നിട്ടാണ് ഷിർക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. ഹിജറ 776 മരണപ്പെട്ട ഖലീൽ ഇബ്നു ഇസ്ഹാഖ് അൽ മാലിക്കി റഹിമഹുല്ല, ഇതൊക്കെ മുൻഗാമികളെ കുറിച്ച് പറയുന്ന എന്താണ്, ഇതൊന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞ അഭിപ്രായം മാത്രമല്ല എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, വലിയഹ്ദർ മിമ്മ യഫ്അലുഹു ബാലുഹും മിൻ തവാഫിഹി ബിഖബ്രിഹി അലൈഹി സ്വലാത്തു വസ്സലാം, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്, അതിനെ ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്യുക. വകദാലിക തംസഹുഹും ബിൽ ബിനാ വൽഖൗന അലൈഹി മനാദീലഹും വസിയാബഹും വദാലിക കുല്ലുഹും മിനൽ ബിദഅ, അതുപോലെ തന്നെ അതിന്റെ എടുപ്പിനെ അവർ ഇങ്ങനെ സ്പർശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ വസ്ത്രവും അതുപോലെ ടൗവലുകളും എല്ലാം അതിലിങ്ങനെ വെക്കുന്നുണ്ട്. വദാലിക കുല്ലുഹും മിനൽ ബിദഅ, അതെല്ലാം ബിദഅത്തുകളാണ്. ലിഅന്ന തബറുക യകൂനു ബിൽഇത്തിബാഇ ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള തബറുക്ക് നമുക്ക് ഇനി അവിടുത്തെ മരണശേഷം കിട്ടണമെങ്കിൽ എന്തു വേണം, അവിടുത്തെ സുന്നത്തിന് അതുപോലെ പിൻപറ്റണം. വമ കാനത് ഇബാദത്തുൽ അസ്നാമി ഇല്ലാ മിൻ ഹാദൽ ബാബ്, ഈ ബിംബങ്ങളുടെ ഇബാദത്ത് അതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വഴിയിലൂടെ അല്ലാതെയല്ല, അതായത് ഇങ്ങനെയാണ് ബിംബങ്ങളൊക്കെ ആരാധിക്കപ്പെട്ടു തുടങ്ങിയത്, അതല്ലാതെ കല്ലിനോട്, അവർക്കറിയാം ഇത് കല്ല് തന്നെയാണെന്നുള്ളത്. പക്ഷെ ആദ്യമായി ആ കല്ലിന് എന്തോ ഒരു, ആ കല്ലിന്റെ അടുക്കൽ പോയി ചെയ്താൽ, അതിനൊന്ന് തൊട്ടിമുത്തിയാൽ, അതിന്റെ അടുക്കൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബറക്കത്ത് കിട്ടും എന്നുള്ള വിശ്വാസമൊക്കെ ആദ്യമാദ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ രൂപത്തിലേക്കുള്ള അവരുടെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇൻ സഹോദരങ്ങൾ, ഈ അധ്യായത്തിലേക്ക് കടക്കാം. ഇതിന്റെ പേര് ബാബു മൻ തബറക്ക്, തബറക്കു ചെയ്ത ആള് എന്നതാണ് ഈ അധ്യായത്തിന്റെ ഹെഡിങ് ഉള്ളത്. മൻ തബറക്ക ബിഷജറിൻ ഔ ഹജറിൻ വനഹ്വിഹിമ, എന്താണ് തബറുക്ക് എന്ന് പറഞ്ഞാൽ? തബറുക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തലബുൽ ബറക്ക, ബറക്കത്ത് തേടുക എന്നുള്ളതാണ് തബറുക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബറക്കത്ത് തേടൽ, അതിനാണ് തബറുക്ക് എന്ന് പറയുന്നത്. തബറക്ക എന്ന് പറഞ്ഞാൽ ബറക്കത്ത് തേടി എന്നതാണ് അതിന്റെ അർത്ഥം. അറബി ഭാഷയിലെ തഫഅല ആ വസ്നിലാണ് അതുള്ളത്. തബറുക്ക് ബറക്കത്ത് തേടി എന്നുള്ളത്. ആ വാക്ക് അതിന്റെ അസൽ എന്ന് പറയുന്നത് അത് ഈ ബ അതുപോലെ തന്നെ റോ കാഫ് ഈ വാക്കുകൾ ചേർന്ന് വന്നതിനാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം സബാത്തു ഷെയ് എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം അത് ഉറച്ചു നിൽക്കുക, അതുപോലെ അതിൽ വർധനവുണ്ടാകുക, ഒരു കാര്യത്തിന്റെ വർധനവുണ്ടാവുകയും അത് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ബിർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം എന്നാണ് അർത്ഥം. ബിർക്ക എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് വലിയ ജലാശയത്തിനാണ്, കുളത്തിനാണ് ബിർക്ക എന്ന് പറയുന്നത്. സാധാരണ ഒഴുകുന്ന വെള്ളത്തിനേക്കാളും ഇതിനുള്ള രണ്ട് പ്രത്യേകതകൾ അതാണ്. ഒന്നിൽ ഇതിൽ ധാരാളം വെള്ളം ഒരുമിച്ചുണ്ടാകും. ഒഴുകുന്ന വെള്ളത്തിൽ ഒരുപാട് ആ വഴിയിലൂടെ ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം ഒരുമിച്ച് പോയിട്ടുണ്ടാകും, പക്ഷെ അത് ഒരുമിച്ച് അവിടെ കാണുകയില്ല. എന്നാൽ കുളത്തിൽ അത് ഒരുമിച്ച് നമുക്ക് വലിയ ജലാശയമായി കാണും. രണ്ടാമത്തത്, അത് ഇങ്ങനെ അധികം ഉണ്ടാകും, ധാരാളം ഉണ്ടാകും. അതിന്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം നമുക്ക് സിയാദത്ത് കാണാൻ അത് സാധിക്കും, പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും, അതിലിങ്ങനെ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും, ഈ കുളത്തിലാണെങ്കിലോ അതിങ്ങനെ നിലനിൽക്കും, മറ്റേതങ്ങനെ നിലനിൽക്കുകയില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അതിങ്ങനെ നിലനിൽക്കും. ആ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അതൊരു ഭാഷാപരമായ ഒരു അർത്ഥം മാത്രമാണ്. ശരി, എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബാബു മൻ തബറക്ക ബിഷജറത്തിൻ ബിഷജറിൻ ഔ ഹജറിൻ വനഹ്വി. ഷജർ എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ജിൻസാണ്, ഇസ്മു ജിൻസാണ്. എല്ലാ മരവും പെട്ടു, ഏതു മരമാകട്ടെ. അതുപോലെ തന്നെ ഹജർ, ഏത് കല്ലാകട്ടെ. വനഹ്വിഹിം, അതുപോലെയുള്ളത്. അതുപോലെയുള്ളത് എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾ ഖബറിന്റെ അടുക്കൽ പോയിട്ട് അതിനെ തൊട്ട് സ്പർശിക്കുന്ന ആളുകളുണ്ടാവും, ചില ആളുകൾ മണ്ണായിരിക്കും. എല്ലാവരും കല്ല് മാത്രമായുള്ള വിധിയല്ല, എന്തുമാകട്ടെ. അതുകൊണ്ടാണ് വനഹ്വിഹിമ, അതുപോലത്തത് എന്ന് പറഞ്ഞു. എന്തു ആകട്ടെ, ഇരുമ്പിനെ തൊടുന്ന ആളുകളുണ്ടാകും, ഇരുമ്പിൽ നിന്ന് വറക്കത്തെടുക്കുന്ന ആളുകളുണ്ടാവും, മണ്ണ് പൊടി എന്തുകൊണ്ട് എന്ത് വസ്തുക്കളായാലും അതിൽ നിന്നും വറക്കത്തെടുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. എല്ലാത്തിന്റെയും വിധി ഒന്നു തന്നെ എന്ന് കാണാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, വറക്കത്ത് എന്ന് പറയുന്ന കാര്യം ദീനിലുണ്ടോ? അത് ദീനിലുണ്ട്, ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരു കാര്യത്തിൽ വറക്കത്തുണ്ടാകുക, ഒരു പ്രവൃത്തിയിൽ വറക്കത്തുണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന, നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. ചില സമയത്ത് സമ്പത്തിന് അള്ളാഹു ബറക്കത്ത് നൽകിയാൽ അതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ തീരും, അങ്ങനെ ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. ചെറിയ കാര്യങ്ങൾ കൊണ്ട്, ചെറിയ റിസ്ക് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, അത് അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ്. അതുപോലെ ചില സമയത്ത് ബറക്കത്തില്ല എന്ന് നമുക്ക് പലർക്കും ബോധ്യപ്പെടും. ഒരുപാട് പൈസ കയ്യിലുണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിനെ കൊണ്ടൊരു ആവശ്യവും തീരാത്ത അവസ്ഥ, അത് ബറക്കത്തില്ലായ്മയാണ്. അതുകൊണ്ട് ബറക്കത്ത് എന്ന് പറയുന്നത് അത് ദീനിലുള്ള കാര്യമാണ്, ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ പടപ്പുകൾക്ക് അള്ളാഹു ബറക്കത്ത് ചൊരിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബറക്കത്തിനെ, പണ്ഡിതന്മാർ ബറക്കത്തിനെ നാലിനങ്ങളായി വേർതിരിച്ചതായി കാണാൻ സാധിക്കും. ബറക്കത്ത് അതിന്റെ ഖിസ്മ നാലെണ്ണമാക്കി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, ബറക്കത്തുൻ ശറഈയ, ശറഈലുള്ള ബറക്കത്ത്, അഥവാ നമ്മൾ നല്ല ശറഈൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബറക്കത്ത്. ഉദാഹരണത്തിന് നിസ്കാരം, അതിൽ ബറക്കത്തുണ്ട്. നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെതായ ബറക്കത്തുണ്ടാകും. നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ധാരാളം ഖൈർ ലഭിക്കുകയും ചെയ്യും, അതിങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ബറക്കത്തുണ്ട്, അത് മിൻ ജിഹത്തി ശർഅ ആണ്, ശർഅുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ മദീനയിൽ ബറക്കത്തുണ്ട്. മദീനയിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ നമുക്ക് മസ്ജിദുൻ നബവിയിൽ പോയാൽ അവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ മറ്റു സ്ഥലത്ത് നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം കിട്ടും, അധികമാണ്, ധാരാളമാണ്, അത് ബറക്കത്താണത്. അതുപോലെ മസ്ജിദ് ഖുബയിൽ പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഉംറ ചെയ്തതിന്റെ കൂലി അവിടെ ലഭിക്കും. അതുപോലെ തന്നെ ബറക്കത്തുള്ള ഒരുപാടുണ്ട്. ഇപ്പൊ മസ്ജിദുൽ ഹറാം, അതിൽ ബറക്കത്തുണ്ട്, അവിടെ നിസ്കരിച്ചാൽ 1 ലക്ഷം കൂലിയാണ് ലഭിക്കുന്നത്. അങ്ങനെ സിയാദത്ത് ഉണ്ടാകുന്നതൊക്കെ അത് ബറക്കത്താണ്. ഇനി എന്തു വേണ്ട, മദീനയിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും, അവിടെയുള്ള ദുനിയാവിയായ കാര്യങ്ങൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയുള്ള തൂക്കുന്നതിനും കയ്യിലിനും അതുപോലെ വസ്നിനും അളവിനും തൂക്കത്തിനും ഒക്കെ ബറക്കത്ത് ഉണ്ടാകട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അഥവാ അവിടെ ദുന്യവിയായിട്ട് പോലും അവിടെ ഒരുപാട് ഹൈറുകൾ ഉള്ളതാണ്. ഇതെല്ലാം ശറവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ബറക്കത്തും ദുന്യവിയായി ഉണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞ ബറക്കത്തും ദുന്യവിയായി, ദുന്യാവിയായിട്ടുള്ള ബറക്കത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മഴയുടെയൊക്കെ പോലെ, മഴ എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഒരു ബറക്കത്താണ്. മഴ കൊണ്ട് ഒരുപാട് ഇവിടെ സസ്യങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ ഒരുപാട് ഹൈറുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ദുന്യാവിയായിട്ട് നൽകുന്നത് മഴയിലൂടെയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ അതൊരു ബറക്കത്താണ്, സമയത്തിൽ ബറക്കത്തുണ്ടാകും. അതൊക്കെ ഷറഈയായിട്ട് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഷറഈയായിട്ട് വിരോധിക്കപ്പെടാത്തതായ ദുന്യവിയായ അത്തരം കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ ബറക്കത്തുള്ളത് തന്നെയാണ്. നമ്മൾ കാറിൽ, നല്ല വേഗതയുള്ള കാറിൽ പോയാൽ നമുക്ക് സമയം പെട്ടെന്ന് എളുപ്പം കിട്ടും, വേഗതയുള്ള വാഹനത്തിൽ സഞ്ചരിച്ചാൽ അതിന് ബറക്കത്തുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഷറഈനെതിരാകാത്ത ദുന്യവിയായ ബറക്കത്തുകൾ ഉണ്ടാകും, അത് ബറക്കത്തിന്റെ ഒരു ഇനമാണ്. അതുപോലെ ബറക്കത്തുൻ ദാതിയുണ്ട്, ഒരാളുടെ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ആ ദാത്ത്, അതിന്റെ അസ്തിത്വത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന ബറക്കത്ത്. ഇത് എല്ലായിടത്തും ഉണ്ടാവുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. ബറക്കത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത്, അവിടുത്തെ ശരീരത്തിന് ബറക്കത്തുണ്ടായിരുന്നു, അവിടുത്തെ മുടിക്ക് പോലും ബറക്കത്തുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അധ്യായത്തിൽ പഠിച്ചതാണ് ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലവടിച്ചതിന് ശേഷം, ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം തലവടിച്ചതിന് ശേഷം ആ മുടി സഹാബത്തിന് ഒന്നാകെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മു സലൈം റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയിട്ടുള്ള വേർപ്പ് അവരുടെ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപ്പിലും അതിലും അതിൽ ബറക്കത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിൽ പോലും ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഈ ബറക്കത്ത് എല്ലാവർക്കും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് അവിടുത്തേക്ക് മാത്രമായി അള്ളാഹു തആല നൽകിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ബറക്കത്തുകൾ ഉണ്ടാകും ഓരോന്നിന്റെയും ദവാത്ത്. ഇൻഷാല്ലാ ഈ ബറക്കത്തുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ പിന്നീട് പറയും. അതുപോലെ കഅബക്ക് ബറക്കത്തുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം കഅബയെ എല്ലാ ഭാഗത്തും സ്പർശിക്കുക എന്നുള്ളതല്ല. മസ്ജിദുൽ ഹറാമിനും മസ്ജിദുൽ നബവി ഇതൊക്കെ മസ്ജിദുകളാണ്, ഇതിനൊക്കെ ആ ഒരു ദാത്തിന് തന്നെ ബറക്കത്തുണ്ട്. അങ്ങനെ ബറക്കത്തുണ്ട് ദാത്തിയുണ്ട്. ഇനി അതുപോലെ ബറക്കത്തു അമലുണ്ട്, പ്രവർത്തികളിൽ ഉണ്ടാകുന്ന ബറക്കത്ത്. ഒരു മുസ്ലിമിന് ബറക്കത്തുണ്ട്, ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിന് ബറക്കത്തുണ്ട്, ഹദീസിൽ കാണാൻ സാധിക്കും. ആ മുസ്ലിമീങ്ങളിൽ തന്നെ മുതിർന്ന ആളുകളിൽ ബറക്കത്ത് കൂടുതലായിരിക്കും. അൽ ബറക്കത്തു മഅ അകാബിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടുന്ന, ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഖൈറുകൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടുകയില്ല. അവർക്കൊന്നുകിൽ ഇൽമു കൊണ്ടുള്ള ബറക്കത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടെ പരിചയം കൊണ്ടുള്ള ബറക്കത്ത് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഖൈറുകൾ, നിലനിൽക്കുന്ന ഖൈറുകൾ അവരിലൂടെ ഉണ്ടാകും. ഇന്നും ഉന്നതരായ പണ്ഡിതന്മാരിൽ നിന്നും, അക്കാബിറുകളായ വലിയ കിബാറുകളായ മുതിർന്ന പണ്ഡിതന്മാരിൽ നിന്നും ആ ബറക്കത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ ദാവത്ത് കൊണ്ടുണ്ടാകുന്ന ബറക്കത്ത് ചെറുപ്പക്കാരായ ആളുകളുടെ ദാവത്ത് കൊണ്ടുണ്ടാവുകയില്ല, അത് അവരുടെ ബറക്കത്താണ്. അപ്പൊ ഒരു മുസ്ലിം അവന്റെ അമല് കൊണ്ട് ബറക്കത്തുണ്ടാകും, അമൽ സാലിഹാത്ത് കൊണ്ടുള്ള ബറക്കത്തുണ്ടാകും. അതിൽ തന്നെ പ്രായമുള്ള ആളുകൾക്ക് പ്രത്യേകമായ ബറക്കത്തുണ്ടാകും. എന്നാൽ അതിൻ്റെ ഒന്നും അർത്ഥം നമ്മുടെ ഒരു മുസ്ലിമിന്റെ ശരീരത്തിൽ ബറക്കത്തുണ്ട് എന്നല്ല. ഒരു മുസ്ലിമിന്റെ ശരീരം തൊട്ടാൽ അതിൽ എന്തെങ്കിലും ബറക്കത്ത് കിട്ടുമെന്നല്ല. അവൻ അവന്റെ ശരീരത്തെ ശുദ്ധമാക്കുന്നത് സാലിഹായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആരാണോ അള്ളാഹുവിനെ കൂടുതലായി സൂക്ഷിച്ച് നല്ല നല്ല അമലുകൾ ചെയ്യുന്നത് അവന് ബറക്കത്തുണ്ടാകും. അവന് ഒരുപാട് ഖൈറുകൾ അള്ളാഹു ആഖിറത്തിൽ നൽകും, അതിനു പുറമെ ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ അമലുകൾ കൊണ്ട് അള്ളാഹു ഒരുപാട് ബറക്കത്ത് നൽകും എന്ന് കാണാം. ഈ സഹോദരങ്ങൾ, ഈ ബറക്കത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും എന്തല്ല, ഈ എന്തിലാണോ ബറക്കത്തുള്ളത് അതിന് അത് സ്വന്തമായി നൽകുന്നതല്ല ബറക്കത്ത്. മറിച്ച് എവിടെയുണ്ടോ, ഏതെങ്കിലുമൊക്കെ സമയത്തിന് ബറക്കത്തുണ്ടോ, ഏതെങ്കിലുമൊക്കെ സ്ഥലത്തിന് ബറക്കത്തുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസ്തിത്വത്തിന് ഒരു ബറക്കത്തുണ്ടോ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുത്തെ ശരീരത്തിന് ബറക്കത്ത് അവിടുത്തെ സ്വന്തം തീരുമാനപ്രകാരം ഉണ്ടായിട്ടുള്ളതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുള്ളതാണ്. നമ്മളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അതല്ലാതെ അവിടുന്നാണ് ബറക്കത്ത് എന്ന് വിശ്വസിക്കുന്നവരല്ല. ഇബ്രാഹിമി സലാത്തിൽ പോലും നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്, മുഹമ്മദിനും അവിടുത്തെ കുടുംബത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ നീ ബറക്കത്ത് നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ബറക്കത്ത് നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. എൻ സഹോദരങ്ങൾ, ബറക്കത്തിന്റെ അധ്യായത്തിൽ പണ്ഡിതന്മാർ പറയുന്നു രണ്ട് കാര്യങ്ങൾ, അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ബറക്കത്തിന്റെ വിഷയത്തിൽ. രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഏതൊരു ബറക്കത്ത് എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ അത് ശറഈയായ ബറക്കത്തിൽ നിന്നും വിരോധിക്കപ്പെട്ട ബറക്കത്തിലേക്ക് എത്തും. അതിലൊന്നാമത്തേതാണ് അന്നൽ ബറക്കത ലാ തസ്ബുതു ഇല്ലാ ലിമൻ അസ്ബതഹുല്ലാഹു സുബ്ഹാനഹു വതആല ലഹൽ ബറക. അല്ലാഹു ഏതെങ്കിലും ഒക്കെ സമയത്തിനോ കാലത്തിനോ അല്ലെങ്കിൽ വസ്തുവിനോ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞ അല്ലാഹു നൽകിയ ബറക്കത്തല്ലാതെ വേറൊരു രൂപത്തിലും ബറക്കത്തുണ്ടാവുകയില്ല. നമുക്കൊരു പ്രത്യേക കാലഘട്ടത്തിന് നമുക്ക് ബറക്കത്തുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിന് പ്രത്യേക കാര്യങ്ങൾക്ക് അതിന് ബറക്കത്തുണ്ട് എന്ന് നമുക്കിങ്ങനെ സ്വന്തം പ്രഖ്യാപിക്കാൻ പറ്റുകയില്ല. നമ്മൾ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളത് കൊണ്ടോ, നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് അതിനൊരു ബറക്കത്ത് കിട്ടും എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടോ, നമ്മുടെ ഒരു അഭിപ്രായം കൊണ്ടോ ഒന്നും അങ്ങനെയുള്ള ബറക്കത്ത് ലഭിക്കുകയില്ല. മറിച്ച് ബറക്കത്ത് ലഭിക്കുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ബറക്കത്ത് കൊടുത്തിരിക്കണം. ആ കാര്യത്തിൽ മാത്രമേ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അത് അള്ളാഹു ബറക്കത്ത് അസ്ലിയായി കൊടുക്കുന്നത്. ഇനി രണ്ടാമതോ അന്നൽ ബറക്കത്ത ലാ തുത്ലബു ഇല്ലാ മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല. ഈ ബറക്കത്ത് അള്ളാഹു എന്തിനെങ്കിലും ഒന്നിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് മാത്രമേ ആ ബറക്കത്തിനെ ചോദിക്കാവൂ, അല്ലാതെ ആ വസ്തുവിൽ നിന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. ഒരു വസ്തുവിന് ബറക്കത്തുണ്ട്
എന്നുള്ളതുകൊണ്ട് ആ വസ്തുവിനോട് എനിക്ക് ബറക്കത്ത് തരണമേ എന്ന് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ വസ്തുവിന് സ്വന്തമായി ബറക്കത്ത് തരാൻ കഴിവുണ്ട് എന്ന് വിശ്വസിക്കാനും പാടില്ല. മറിച്ച് ആ ബറക്കത്ത് കൊടുത്തവനായ അള്ളാഹുവിനോട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബറക്കത്തിന് ചോദിക്കണം, അള്ളാഹു എനിക്ക് ബറക്കത്ത് നൽകണമേ എന്ന് നമ്മൾ ചോദിക്കണം. അള്ളാഹുമ്മ ബാരിക് ലി ഫീമാ അതൈത്, അള്ളാഹു നീ നൽകിയതിൽ ബറക്കത്ത് നൽകണം എന്നുള്ള ചോദ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അതാണ് ബറക്കത്തുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഒന്ന്, ആ ബറക്കത്ത് ഒരു വസ്തുവിനുണ്ട് അല്ലെങ്കിൽ ഒരു സമയത്തിനുണ്ട് എന്നുള്ളത് അള്ളാഹു താല തീരുമാനിക്കണം. രണ്ടാമത്, ആ ബറക്കത്ത് അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാനും പറ്റുകയില്ല. കാരണം ബറക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇത് അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ഈ ബറക്കത്ത് എടുക്കുന്ന കാര്യം, അത് ഷിർക്കായി തീരുന്ന രംഗമുണ്ട്. ഷിർക്കുൻ അക്ബറായി തീരുന്ന ഒരു വ്യക്തി ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറായി തീരുന്ന കാര്യമുണ്ട്. രണ്ട് രൂപത്തിൽ ബറക്കത്തെടുക്കുന്ന ആളുകൾ ദീനിൽ നിന്നും പുറത്തു പോകാം. അതിലൊന്നാമത്തെ വ്യക്തി, അവൻ വിശ്വസിക്കുകയാണ് ആ വസ്തു സ്വന്തം നിലക്ക് അതിന് ബറക്കത്ത് നൽകാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഷിർക്കുൻ അക്ബറാണ് ചെയ്തിട്ടുള്ളത്. ഒരു കല്ലിന് അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ബറക്കത്ത് നൽകിയ ഒരു കാര്യത്തിന് തന്നെ അതിന് സ്വന്തം നിലക്ക് ബറക്കത്ത് തരാൻ കഴിവുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായി, അവൻ ഷിർക്കുൻ അക്ബറാണ് ചെയ്തിട്ടുള്ളത്, വലിയ ഷിർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിന് സ്വന്തത്തിൽ തന്നെ അതിനോട് തന്നെ ബറക്കത്തിന് ചോദിക്കുക, അതിന് സ്വന്തം നിലക്ക് ബറക്കത്ത് തരാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഷിർക്കുൻ അക്ബറാണ്. രണ്ടാമതായിട്ട്, അവൻ ഇബാദത്തുകൾ ഈ ഒരു വസ്തുവിന് വേണ്ടി ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നുള്ള ബറക്കത്ത് പ്രതീക്ഷിക്കുക, അഥവാ അള്ളാഹുവിനിടയിലുള്ള ഒരു മധ്യസ്ഥനായി ഈ ഒരു കാര്യത്തെ സ്വീകരിക്കുക. ഉദാഹരണത്തിന്, ആളുകൾ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ആ ഖബറിലുള്ള വ്യക്തിക്ക് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഖബറിൽ നിന്നുള്ള ബറക്കത്ത് കിട്ടാൻ. അവർക്ക് ദുനിയാവിൽ അവർക്ക് കുട്ടികളെ കിട്ടണമെങ്കിൽ ആ ഖബറിൽ വന്ന് ഇന്ന നേർച്ച ചെയ്യും. അങ്ങനെ അതിനൊരു മധ്യമ ഒരു വാസത്തെയായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് അടുക്കാനുള്ളൊരു മാർഗമായി സ്വീകരിക്കും. അങ്ങനെ അവിടെ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കിയാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കും എന്ന് ആ ഇബാദത്തുകൾ ആ വസ്തുവിനെ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബുനാ ഇലല്ലാഹി സുൽഫ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞതുപോലെയാണ്. നമ്മൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കൊരു സ്ഥാനമുണ്ടാക്കി തരാൻ വേണ്ടിയല്ലാതെ. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഖബറിലുള്ള വ്യക്തിയോടാകട്ടെ, കല്ലിനോടാകട്ടെ, മരത്തിനോടാകട്ടെ, അതിനുവേണ്ടി ഇബാദത്തുകൾ ചെയ്യുക. അതിനെ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ടാകും, അതിന് ആ രൂപത്തിൽ ഇബാദത്തുകൾ എന്തൊക്കെയുണ്ടോ അവിടെ പോയി അറവ് നടത്തുന്ന ആളുകളുണ്ടാകും. ഇതുകൊണ്ടെല്ലാം അവർ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് ഈ ഇബാദത്തുകൾ ഇവർ അള്ളാഹുവിന്റെ ഇടയിൽ നമുക്കൊരു ഒരു മധ്യവർത്തിയായി ഉണ്ടാകും, അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ഗുണം കിട്ടും എന്ന് വിചാരിച്ച് അതിനോട് തന്നെ ഇബാദത്ത് ചെയ്യുന്നത്. ഇത് രണ്ടും ഷിർക്കുൻ അക്ബറാണ്, ബറക്കത്തുമായി ബന്ധപ്പെട്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി എപ്പോഴാണ് ഒരാൾ ബറക്കത്ത് എടുക്കുന്ന സമയത്ത് ഷിർക്കുൻ അസ്ഗറിൽ പെടുക, ചെറിയ ഷിർക്ക്, അഥവാ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്നില്ല, പക്ഷെ അതിന്റെ അർത്ഥം അത് നിസാരമാണ് എന്നല്ല, പേരിൽ ചെറുത് എന്നുള്ളത് അത് വലുതിന് നേരെ വിപരീതമായി കൊടുത്തു എന്ന് മാത്രം, അത് വൻപാപങ്ങളെക്കാളും കടുത്തതാണ്. അതെപ്പോഴാണ്? ഒരാൾ ഒരു കാര്യത്തിന് അള്ളാഹു നൽകാത്ത, അള്ളാഹു ബറക്കത്ത് കൊടുക്കാത്ത ഒരു കാര്യത്തിന് അതിനൊരു ബറക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കുക, അഥവാ അള്ളാഹു സബബാക്കാത്ത ഒരു കാര്യത്തിന് അവൻ സ്വന്തം നിലക്ക് സബബാക്കുക, ഇത് ഷിർക്കുൻ അസ്ഗറാണ്. ഏതുപോലെ ഒരാൾ സാലിഹിങ്ങളുടെ ഖബറിന്റെ അടുക്കലെത്തുന്നു, എന്നിട്ട് വിചാരിക്കുന്നു ആ സാലിഹിങ്ങളുടെ ഖബറിന് ചുറ്റുമുള്ള മണ്ണ് പൊടി ഇതെടുത്തിട്ട് എന്റെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ ഒരു വെള്ളത്തിന്റെ കുപ്പിയിൽ കലക്കിയിട്ട് അത് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ശരീരത്തിൽ പുരട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും അതുപോലെ തന്നെ മാനസികമായ ഉന്മേഷവും, ഇങ്ങനെ അള്ളാഹു നൽകും. അവൻ വിശ്വസിക്കുന്നത് അള്ളാഹു നൽകും, അള്ളാഹു തന്നെയാണ് ബറക്കത്ത് നൽകേണ്ടത്, ഈ ഖബറിലുള്ള വ്യക്തിയല്ല. പക്ഷെ അവിടെ പോയിട്ടുള്ള ഒരു ഇബാദത്ത്, അവിടെ പോയി നിന്നിട്ട് അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവേ എനിക്ക് ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്നുള്ളൊരു ബറക്കത്ത്, അഥവാ അള്ളാഹു സബബാക്കാത്തൊരു കാര്യം അവൻ സബബാക്കി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ബറക്കത്ത് അവൻ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. അത് കാബയുടെ വിഷയത്തിൽ പോലും വരും. ഒരാൾ കാബയുടെ അരികിലേക്ക് എത്തി, എന്നിട്ട് അവൻ കാബയുടെ മതിലുകളിൽ അവന്റെ വസ്ത്രവും ശരീരവും ഒക്കെ ഉരസുകയാണ്. അതിലൂടെ അവൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് ബറക്കത്ത് നൽകും എന്നാണെങ്കിൽ അത് വിരോധിക്കപ്പെട്ട തബറുക്കാണ്. അത് അവനെ ദീനിൽ നിന്നും പുറത്താക്കുകയില്ല എങ്കിലും അവൻ ഷിർക്കുൻ അസ്ഗറിൽ എത്തിയിട്ടുണ്ട്, ചെറിയ ഷിർക്കിൽ എത്തിയിട്ടുണ്ട്. കാരണം അള്ളാഹു ഷറഈ ആയിട്ടോ അതുപോലെ തന്നെ പ്രാപഞ്ചികമായിട്ടോ സബബാക്കാത്ത ഒരു കാര്യത്തിനെ അവൻ സബബാക്കിയിരിക്കുന്നു. അള്ളാഹു സബബാക്കാത്ത ഒരു കാര്യത്തിൽ ഒരാൾ സബബാക്കി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കുൽ അസ്ഗറാണ്. എന്നാൽ അതിന് തന്നെ സ്വന്തം നിലക്ക് എനിക്ക് കഴിവ് തരാനും സാധിക്കും, സ്വന്തം നിലക്ക് അതിന് തന്നെ ബർക്കത്ത് തരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാലും ദീനിൽ നിന്ന് പുറത്തുപോയി. അതല്ലെങ്കിൽ അതിനുവേണ്ടി ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തആല എനിക്ക് ഗുണം തരും, എന്നിട്ട് ആ വസ്തുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് എടുക്കുക. അത് മരണപ്പെട്ട വ്യക്തികളാകട്ടെ കല്ലുകളാകട്ടെ, ഫലത്തിലെല്ലാം തുല്യരാണ്. മരണപ്പെട്ട വ്യക്തികളും കല്ലുകളും ഒക്കെ തുല്യര് തന്നെയാണ്. കാരണം ഒന്നിനും കേൾക്കാനോ പ്രതികരിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് കല്ലായി സാലിഹ്യങ്ങളെ മരണപ്പെട്ട സാലിഹ്യങ്ങളായി എന്ന വ്യത്യാസമൊന്നും അതിലില്ല, എല്ലാം ഒന്നു തന്നെ. അതിന് ഇബാദത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ബർക്കത്ത് അള്ളാഹു തരും എന്ന് വിശ്വസിച്ചാൽ ശിർക്കുൽ അക്ബറാണ്. അപ്പൊ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഇത് ബർക്കത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ ശിർക്കുൽ അക്ബറാകുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന രണ്ടവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ദീനിൽ നിന്ന് പുറത്തു പോകാത്ത ശിർക്കുൽ അസ്ഗറായിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ എന്താണ് തബറുക്ക് മഷ്റൂ ആയിട്ടുള്ള, അല്ലെ, തബറുക്ക് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതിൽ തബറുക്കിൽ മഷ്റൂ ആയിട്ടുള്ള തബറുക്ക് എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട ദീനിൽ എങ്ങനെയാണ് നമുക്ക് ബർക്കത്ത് ലഭിക്കേണ്ടത്, അത് അല്ലാഹു തആലയിൽ നിന്നും ബർക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെതായ കാരണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഏതെങ്കിലും ഒരു കാര്യത്തിന് ബർക്കത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതുകൂടി ശറഇൽ പറഞ്ഞിരിക്കണം. ആ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ബർക്കത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു, മദീനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ മദീന, ആ നാട്ടിന് ബർക്കത്തുണ്ട്. ഷാമിന് ബർക്കത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയൊക്കെ ബർക്കത്തുണ്ട് എന്ന് കാണാം. എന്നാൽ അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ മദീനയിൽ പോയി അവിടെയുള്ള മണ്ണുകളൊക്കെ എടുത്തിട്ട് ഡെയിലി ഈ രൂപത്തിൽ അതിലെന്തെങ്കിലുമൊക്കെ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ് ശരീരത്തിൽ പുരട്ടാൻ തുടങ്ങിയാലോ? അത് ശറഇയിൽ അനുവദിക്കപ്പെട്ട ബർക്കത്തല്ല. ആ വസ്തുവിന് ബർക്കത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുകൂടി ശറഇയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മദീനയിലുള്ള ജീവിതമാണ്. മദീനയിലുള്ള ജീവിതത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ ഇബാദത്തുകളിൽ ബർക്കത്തുണ്ട്. എങ്ങനെയാണ്? മസ്ജിദ് നബവിയിൽ പോയി നിസ്കരിക്കുക, അത് മറ്റു സ്ഥലങ്ങളിലേക്കാളും 1000 ഇരട്ടി ബർക്കത്താണ് നിനക്ക് ലഭിക്കുന്നത്. 1000 ഇരട്ടി പ്രതിഫലം കൂടുതലാണ്. അതാണ് മദീനയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ബർക്കത്ത് എടുക്കേണ്ടത്. അങ്ങനെയാണ്, മസ്ജിദ് നബവിയിൽ പോയി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതിൽ നിന്റെ അമലുകളിൽ ബർക്കത്തുണ്ടാകും. അതുപോലെ നാം നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ചെയ്യുന്ന കച്ചവടത്തിന്, അവിടുത്തെ അളവിനും തൂക്കത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെക്കാളും ഇരട്ടി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മക്കയിലുള്ളതിനേക്കാളും ഇരട്ടി ബർക്കത്ത് മദീനയിൽ ഉണ്ടാകണം. അപ്പൊ ഒരാൾ അങ്ങനെയും വിചാരിക്കാം, അയാളുടെ ഭൗതികപരമായ ദുന്യവിയായ കച്ചവടങ്ങൾ അതും മദീനയിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബർക്കത്തുണ്ടാകും. ആ രൂപത്തിലും അയാൾക്ക് ഉപയോഗപ്പെടുത്താം. അതല്ലാതെ അവിടെയുള്ള തൂണിലും അവിടെയുള്ള ഉഹദിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയുള്ള മണ്ണിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ട് എന്ന് വിചാരിച്ച് അതെല്ലാം ഒരാൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ, അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഉപയോഗിക്കുകയാണ് എങ്കിൽ, അത് നാം നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഷിർക്കിൽ പെടും. എന്താണോ അവൻ വിശ്വസിച്ചത്, എന്താണോ അവൻ പ്രവർത്തിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിർക്കുൽ അക്ബറോ അസ്ഗറോ ഒക്കെ ആവാം. അതിൽ നിന്ന് തന്നെ ഉഹുദിന്റെ മണ്ണിന് അതിന് സ്വന്തം നിലക്ക് നമ്മളെ ശക്തി രക്ഷിക്കാൻ കഴിവുണ്ട്, സ്വന്തം നിലക്ക് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ദീൻ തന്നെ പുറത്തു പോകും. ഇനി അതല്ല അള്ളാഹു ബർക്കത്താക്കാത്ത ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മദീനയിലെ മണ്ണൊക്കെ എടുത്തിട്ട് അവൻ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ പുരട്ടുകയോ മറ്റോ ചെയ്യുകയാണ് എങ്കിൽ അത് എന്തു പറ്റും, ആ രൂപത്തിൽ ശിർക്കുൻ അസ്ഗറായിത്തീരും. അപ്പൊ ഒരുപക്ഷെ ആളുകൾ ചോദിച്ചേക്കാം, ഒരു ഹദീസിലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടായി കഴിഞ്ഞാൽ, ശരീരത്തിൽ ഒറ്റ മുറിവോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉമിനീരാക്കിക്കൊണ്ട് അതിനെ മണ്ണിൽ സ്പർശിച്ചുകൊണ്ട് ആ സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ അത് ശിഫയാകും എന്നുണ്ടല്ലോ, ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന റിവായത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ആ ഹദീസ് ഇങ്ങനെയാണ്, ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുറിവോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വ്രണങ്ങളോ മാറാത്ത വ്രണങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ അവൻ ബിസ്മില്ലാ തുർബത്തു അർദിന ബിരീഖത്തി ബഅദിന ലിയുഷ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ശിഫ കിട്ടുമെന്നാണ്. ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ, തുർബത്തു അർദിന നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള മണ്ണ്, ബിരീഖത്തി ബഅദിന നമ്മളിൽ ചിലരുടെ ഉമിനീര് കൊണ്ട്, ലിയുഷ്ഫാ ബിഹി സഖീമുന നമ്മളിലെ രോഗികൾക്ക് ശിഫയാകുന്നതിന് വേണ്ടി, ബിഇദ്നി റബ്ബിന നമ്മുടെ റബ്ബിന്റെ അനുമതിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ മണ്ണുകൊണ്ടുള്ള ബർക്കത്തല്ലേ എന്നാണ്, മദീനയിലുള്ള മണ്ണുകൊണ്ട് ബർക്കത്തല്ലേ എന്നാണ്. അത് പണ്ഡിതന്മാർ പറയുന്നത് അത് അതിന്റെ ബർക്കത്ത് കൊണ്ടല്ല, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്നല്ലതല്ല, അതൊരു ചികിത്സാ രീതിയാണ്. മണ്ണിന് അങ്ങനെ ഒരു ചികിത്സാ രീതിയുണ്ട്. മണ്ണിൽ ശിഫയാകുന്ന ചില ഘടകങ്ങളുണ്ട്. ചികിത്സിക്കുന്ന സമയത്ത് അത് പഠിച്ച ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയാം. മണ്ണിൽ ശരീരത്തിന് ശിഫയാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ലോകത്ത് ഏത് മണ്ണിനും പറ്റും. അത് മദീനയിലുള്ള മണ്ണിന് മാത്രം പറഞ്ഞതല്ല, നമ്മുടെ നാട്ടിലുള്ള മണ്ണുകൊണ്ടും അത് പറ്റും. അത് മദീനയിൽ മാത്രമുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത് ബറക്കത്തുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അത് മറിച്ചതൊരു ചികിത്സാ രീതി മാത്രമാണ്. ബറക്കത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതൊരു പ്രത്യേക വസ്തുവിനെ ഉണ്ടാവുകയുള്ളൂ. അത് അങ്ങനെ വന്നതാണ്, ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഹജറുൽ അസ്വദ്, ഹജറുൽ അസ്വദിന് ബറക്കത്തുണ്ടോ? ഹജറുൽ അസ്വദിന് ഒരു ബറക്കത്തുണ്ട്. എന്താണ് ആ ബറക്കത്ത്? ഹജറുൽ അസ്വദ് ചുംബിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ തൊട്ടു സ്പർശിച്ചു കഴിഞ്ഞാൽ, നീ ഒരു സുന്നത്തെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു സുന്നത്തെടുത്തു എന്ന നിന്റെ അമലിലുള്ള ബറക്കത്തുണ്ട്. അതല്ലാതെ അതിന്റെ ദാത്തിനില്ല, അതിന്റെ ദാത്തിനില്ല. ആ കല്ലിന് നിനക്ക് എന്തെങ്കിലും ഒക്കെ ഗുണം ചെയ്യാൻ സാധിക്കുകയില്ല, അതിന്റെ ദാത്തിന് ഇല്ല. ചില കാര്യങ്ങൾക്ക് ദാത്തിന് തന്നെ ഉണ്ട്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒലീവിന്, സെയ്ത്തിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സംസമിന് ബറക്കത്തുണ്ട്, അതിന്റെയൊക്കെ ദാത്തിനുണ്ട്. എന്നാൽ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിന് അതിന്റെ ദാത്തിന് ബറക്കത്തില്ല. മറിച്ച് അവിടെ നീ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഹദീസുകളിലൊക്കെ വന്നതുപോയ പോലെ നിന്റെ പാപങ്ങൾ അത് പുറത്തു തരും. നാളെ ഖിയാമത്ത് നാളിൽ ആ കല്ല് നിന്നെ നിനക്ക് സാക്ഷിയാകും എന്ന രൂപത്തിലുള്ള ബറക്കത്തുകളാണ്. അതാണ് അവിടെയുള്ള തബറുക്കുൻ മഷ്റൂ. എന്നാൽ ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഹജറുൽ അസ്വദിന് അവിടെ പോയിട്ട് തന്റെ ശരീരം വെക്കുക. ഇവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ചില ആളുകൾ അവർക്ക് മുടി ഉണ്ടാവുകയില്ല. അപ്പൊ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി തല അവിടെ തട്ടിക്കും, അത് കഷണ്ടി ആയിരിക്കും. ആ കഷണ്ടി മാറുന്നതിന് വേണ്ടി അവിടെ പോയി തല തട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുടി വളരുമെന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ കയ്യിലോ മറ്റോ ഒക്കെ മാറാത്ത മുറിവുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുപോയി സ്പർശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രോഗം മാറുമെന്ന് വിശ്വസിക്കുക. അദ്ദേഹം പറയുന്ന ഇവിടെ രണ്ട് രൂപത്തിലെ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഇവന്റെ ശരീരത്തിലെ മുറിവും മറ്റും അതിലുള്ള ഉപദ്രവങ്ങൾ അവിടെ തട്ടിക്കുന്ന സമയത്ത് മറ്റു മുസ്ലിങ്ങൾക്കൊക്കെ അത് പ്രയാസമാണ്. കാരണം ബാക്കിയുള്ള ആളുകൾ ചുംബിക്കുന്ന ഒരു സ്ഥലമാണ്. മോശമുണ്ടാകുന്ന ഒരു കാര്യവും അവിടെ സ്പർശിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നജസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ വൃത്തികേടുണ്ടെങ്കിൽ പോലും അവിടെ അതിനെ സ്പർശിക്കാനോ ചുംബിക്കാനോ പാടില്ല. കാരണം മറ്റു മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് ഹറാമായ കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത്, അള്ളാഹു സബബാക്കാത്ത ഒരു ബറക്കത്ത് അവനവിടെ പ്രതീക്ഷിക്കുന്ന ഷിർക്കുൻ അസ്ഗറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കല്ല്, ഹജറുൽ അസ്വദ് പറയുന്ന കല്ല് പോലും അതിന് ഒരു ബറക്കത്ത്, അതിനെ കൊണ്ടുള്ള ചുംബിക്കുക എന്നുള്ള ഇബാദത്തെടുക്കുക വഴി, അള്ളാഹുവിനുള്ളൊരു ഇബാദത്തെടുക്കുക പോയി കിട്ടുന്ന ബറക്കത്താണ്. അതല്ലാതെ ആ കല്ലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടുകയില്ല. അല്ലെ, ചില ആളുകൾ വലിയ അപകടങ്ങൾ ചെയ്യുന്ന കാണാൻ സാധിക്കും. അവരുടെ പോക്കറ്റിലൊക്കെ ചെറിയ ബ്ലേഡോ കത്രികോ ഒക്കെ ഉണ്ടാവും. ആരും കാണാത്ത സമയത്ത് കാബയുടെ കില്ലെന്നൊരു നൂലോ എന്തെങ്കിലുമൊക്കെ മുറിച്ചെടുക്കും. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അതുകൊണ്ട് എന്താ ചെയ്യുക? അത് നാട്ടിൽ കൊണ്ടുപോയി അവൻ കുപ്പിയിലോ മറ്റോ വെക്കും, എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഡെയിലി കുറച്ച് കൊടുക്കും, അവന്റെ നാട്ടുകാർക്ക് കൊടുക്കും. അങ്ങനെ അത് അവന്റെ അടുക്കലേക്ക് വരാൻ കുറെ ആളാണ് കാബയുടെ കില്ലയിൽ നിന്ന് മുറിച്ചെടുത്തു കൊണ്ടിട്ടുള്ളത്. ഒന്നാമത് വലിയ മോഷണമാണ് നടത്തിയിട്ടുള്ളത്, മോഷണമാണ് നടത്തിയിട്ടുള്ളത്. അത് മസ്ജിദുൽ ഹറമിലാണ് ആ മോഷണം നടക്കുന്നത്. അതിന് തിന്മ മറ്റെവിടെങ്കിലൊക്കെ നടക്കുന്ന മോഷണം പോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പവിത്രമാക്കിയ മാസത്തിലും, നമ്മളിപ്പോൾ ഉള്ള മാസം പോലെ ദുൽഹിജ്ജ, ദുൽഖാഇദ് ഇതൊക്കെ പവിത്രമായ മാസങ്ങളാണ്, അതുപോലെ പവിത്രമാക്കിയ സ്ഥലങ്ങളിലും മക്ക, മദീന ഇവിടൊക്കെ ചെയ്യുന്ന തിന്മകൾക്ക് അത് മറ്റു സ്ഥലത്ത് ചെയ്യുന്നതിനേക്കാളും കടുത്ത തിന്മയായിരിക്കും. അപ്പൊ ആ തിന്മയുടെ ശിക്ഷ അവനുണ്ട്. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല സബബാക്കാത്തൊരു കാര്യം, ഒരിക്കലും കാബയുടെ കില്ല ആരുണ്ടാക്കിയതാണ്? അത് ഓരോ വർഷവും സൗദി അറേബ്യയിൽ ആളുകൾ നിർമ്മിച്ച് മാറ്റി മാറ്റി കൊണ്ടുവരുന്നതാണ്. അത് ചിലപ്പോൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന തുണിയാകാം, ഇവിടുന്ന് കൊണ്ടുവരുന്നതാകാം, നൂലുകൾ അവിടെ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതിലൊന്നും യാതൊരു ബറക്കത്തുമില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ ഹജറിന്റെ അവസ്ഥ, അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തന്നെ അതിനെ ചുംബിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ചുംബിച്ചതിന് ശേഷം ആളുകൾക്ക് ഈ കല്ല് ഇതൊരു സാധാരണ കല്ലാണ്, പിന്നീടൊരു ഷിർക്കിന്റെ അംശം ആളുകളിലേക്ക് വരരുത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉമർ അള്ളാഹുവിന് പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ലാണ്. കല്ല് കേൾക്കുന്നുള്ളത് കൊണ്ടല്ലേ പറയുന്നത്, ആളുകൾ കേൾക്കാൻ വേണ്ടി. ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്ക് നന്നായി അറിയാം. ലാ തദുറു വലാ തൻഫ, നിനക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ഉപദ്രവം എന്നെ ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല, നിന്നെ ബഹുമാനിക്കാത്തതുകൊണ്ട് ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഇനി നിന്നെ ചുംബിച്ചു എന്നുള്ളത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒക്കെ ഉപകാരം എനിക്ക് തരാനും സാധിക്കുകയില്ല. വലൗല അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബലുക മാ ഖബ്ബൽതുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാ കൊണ്ടുള്ള സുന്നത്ത് കിട്ടാനാണ് ആ ചുംബിക്കുന്നത്. അവിടുത്തെ ഇത്തിബാ ചെയ്ത് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുക എന്നാൽ ഒരാൾക്ക് ബറക്കത്ത് കിട്ടും. ആ സുന്നത്ത് പിൻപറ്റുക എന്ന കാര്യം മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെയാണ് മക്ക കാബയിലുള്ള ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന ഭാഗമുണ്ടല്ലോ, അഥവാ നമ്മുടെ കാബയുടെ ഹജ്ർ അസ്വദ് കഴിഞ്ഞിട്ടുള്ള ഭാഗം. പിന്നീട് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ പുറത്തേക്ക് കൂടിയാണ് തവാഫ് ചെയ്യേണ്ടത്. കണ്ട ആളുകൾക്കറിയാം അവിടെ ഒരു അർദ്ധ വൃത്താകൃതിയിൽ ഒരു ഭാഗമുണ്ട്, ഏകദേശം ഒരു അർദ്ധ വൃത്താകൃതി ഭാഗമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ കാബയുടെ ഷേപ്പ്. നമ്മൾ കാണുന്ന പോലെയുള്ള ചതുരമല്ല കാബയുടെ ഷേപ്പ്. കാബയുടെ ഒരു ഭാഗം അതൊരു അർദ്ധ വൃത്താകൃതി പോലെയാണ്, ഒരു മിഹ്റാബിന്റെ ഒക്കെ ഭാഗം പോലെയാണ് ഒരു ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പുതുക്കി പണിയാത്തതിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ച രൂപം അങ്ങനെയായിരുന്നു, അതുപോലെ മാറ്റി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും മുഹമ്മദ് ഇദാ ഞങ്ങളുടെ കാബ വരെ കൈവെക്കാൻ തുടങ്ങി, കാബയിൽ വരെ കൈവെക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആളുകൾ പരാതി പറയും. ആളുകൾക്ക് ദീനിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടായിട്ടില്ല. മക്കയിൽ മക്കം ഫത്ഹിനൊക്കെ ശേഷം പുതുതായി മുസ്ലിമികൾ ഉണ്ടായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് ഉപേക്ഷിക്കുന്നത് എന്നാണ്. അത് പണ്ഡിതന്മാർ വലിയൊരു കായിതയായി പറഞ്ഞിട്ടുണ്ട്. ചില നന്മകൾ അത് നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഫിത്തന അവിടെ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് തൽക്കാലം മാറ്റിവെക്കുക. ഇതൊരു നന്മയാണ്. കാബയുടെ ആദ്യമുണ്ടായിരുന്ന ഖവായിദുകളിൽ അതിന്റെ ആ ഒരു തറയിൽ തന്നെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിച്ചത് അവിടെ വലിയൊരു ഫിത്തന ഭയപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഫിത്തന ഭയപ്പെടുന്ന സമയത്ത് നമുക്കത് ഉപേക്ഷിക്കാമെന്നാണ് പറഞ്ഞു വന്നത്. അതിന്റെ ഉള്ളിലുള്ള ഭാഗമുണ്ട്, അത് കാബയുടെ ഭാഗം തന്നെയാണ്. അതിന്റെ പുറമേ കൂടി തവാഫ് ചെയ്താൽ മാത്രമേ തവാഫ് സഹീഹ് ആവുകയുള്ളൂ. ഒരാൾ ചതുരാകൃതിയിൽ കൃത്യമായി തവാഫ് ചെയ്തു കഴിഞ്ഞാൽ, അഥവാ കാബയെ തൊട്ട് അതിന്റെ നാല് ചുമരും സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിൽ തവാഫ് ചെയ്താൽ അവന്റെ തവാഫ് സഹീഹ് അല്ല. കാരണം അതിന് മൂന്ന് ചുമരുകൾ നമുക്ക് സ്പർശിച്ചു പോകാം, അല്ലെങ്കിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തേക്കൂടി പോകാം, നാലാമത്തത് അതിനെ ചുറ്റിയിട്ട് തന്നെ പോകണം. ആ ഭാഗമാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്നത്. അതിന്റെ പേരുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ അങ്ങനെ അത് സ്ഥിരപ്പെട്ട പേരാണോ ഇല്ലേ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്ത് തന്നെയാലും അത് കാബയുടെ ഉള്ളിലുള്ള ഭാഗമാണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാകുന്ന ചുമര്, അവിടെ ഉണ്ടാകുന്ന നിലത്ത്, അതൊക്കെ ചിലപ്പോൾ ഈ അടുത്ത കാലത്തിട്ട ഗ്രാനൈറ്റോ മാർബിളോ ഒക്കെ ആയിരിക്കാം. അത് കാബയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ബറക്കത്തെടുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത് ഇത് വിരോധിക്കപ്പെട്ട ബറക്കത്തിലാണ് പെടുക. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഒരു മശ്റൂ ആയ തബറുക്ക് ഉണ്ടാകണമെങ്കിൽ തബറുക്കുൽ മശ്റൂ ലാബുദ്ദ ഫീഹി മിൻ സിഫാത്ത്, ചില സിഫത്തുകൾ ഒക്കണം. ആ സിഫത്തുകളൊക്കെ ഒത്താൽ മാത്രമേ ഒരു മശ്റൂ ആയ അനുവദിക്കപ്പെട്ട തബറുക്കാവുകയുള്ളൂ. അതിലൊന്നാമത്തത് അയ്യസ്ബുത് അന്ന ഷൈ മുബാറക്കുൻ സമാനൻ ഔ മകാനൻ ഔ ദാതൻ, ആ ഒരു വസ്തു അതിന്റെ സമയം അതല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ അതിന്റെ സ്വന്തമായ അസ്തിത്വം അത് മുബാറക്കാണ്, ബറക്കത്താക്കപ്പെട്ടതാണ് എന്ന് ഷറയിൽ സ്ഥിരപ്പെടണം. അങ്ങനെയുള്ളതിന് മാത്രമേ ബറക്കത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരാൾ പറയുകയാണ് റബീഉൽ അവ്വൽ ആദ്യത്തെ പത്ത് ദിവസം അതൊരു ബറക്കത്തുള്ളതാണ്, നന്നായി ഇബാദത്തൊക്കെ ചെയ്യണം അതിൽ ബറക്കത്ത് കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? അല്ലെങ്കിൽ ദുൽഖാദയുടെ നടുവിലുള്ള പത്ത്, അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ അമലുകളൊക്കെ വർദ്ധിപ്പിക്കണം. അതിന് ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ പറയും അത് വിരോധിക്കപ്പെട്ടതാണ്, കാരണം അങ്ങനെ ഒരു ജമാനിന് ബറക്കത്തുണ്ട് എന്ന് ഷറഇൽ സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരാൾ റമദാനിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാലോ നമ്മൾ പറയും ശരിയാണ്, റമദാനിൽ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. നാം ഇപ്പോഴുള്ള ദുൽഹിജ്ജയുടെ പത്ത് ദിവസങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്ക് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നത് പോലെയല്ല, സുന്നത്തായ കാര്യങ്ങൾക്ക് പോലും ഇരട്ടി ഇരട്ടി പ്രതിഫലമുണ്ട്. അപ്പോൾ ദീനിൽ സ്ഥിരപ്പെടണം. ഒരു വസ്തുവിന്റെ ഒരു ജമാനാകട്ടെ മക്കാനാകട്ടെ, ഇനി സ്ഥലവും അങ്ങനെ തന്നെ, നമ്മൾ മദീനയിൽ പോയി നിൽക്കുന്നതിനും ഷാമിൽ പോയി നിൽക്കുന്നതിനും ഒക്കെ അതിൻ്റെതായ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ഒരാളങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ നാട്ടിലൊരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ബറക്കത്തുണ്ട്, ആ സ്ഥലത്തിന് ബറക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാലോ? അതും പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ ദാത്ത്, അതും പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തിന് ബറക്കത്തുണ്ട്, എന്നാൽ അതല്ല ആരെങ്കിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽ വരുന്ന തങ്ങൾ കുടുംബങ്ങൾക്ക് ഇതേ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാലോ? അത് ഈ പറയപ്പെട്ട അങ്ങനെ ഒരാൾ അവരുടെ കൈ മുത്തുന്നത് കൊണ്ട്, അവരുടെ കൈ സ്പർശിക്കുന്നത് കൊണ്ട്, അവരുടെ ശരീരത്തിലുള്ള പച്ച തുണി അതൊന്ന് കണ്ണിനോ മുഖത്തോ കാക്കുന്നത് കൊണ്ട് ബറക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഇതെല്ലാം സ്ഥിരപ്പെടാത്ത ബറക്കത്തുകളാണ് അവൻ സ്വീകരിക്കുന്നത്. അത് അവന്റെ വിശ്വാസ പ്രകാരം അത് ഏതെങ്കിലും രൂപത്തിലുള്ള ഷിർക്കായി തീരും. അപ്പൊ ഒന്നാമത്തത് അയ്യസ്ബുത്ത് അന്ന ശൈഅ മുബാറക്കുൻ ജമാനൻ ഔ മകാനൻ ഔ ദാതൻ, ഇതാണ്. ഇനി രണ്ടാമത്തതോ അൻ യദുല്ല ദലീലു അല അന്ന ഹാദിഹിൽ ബറക്കത്ത തുത്ലബു വതുൽതമസു, ഈ കാര്യം അതിന് ബറക്കത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാലും ആ ബറക്കത്ത് അതിൽ നിന്നും അന്വേഷിക്കണം, അത് നമ്മൾ സ്വീകരിക്കണം എന്നതുകൂടി ഷറഈ സ്ഥിരപ്പെടണം. നേരത്തെ പറഞ്ഞു ബറക്കത്ത് മുസ്ലിം ഉണ്ട്, ഒരു മുസ്ലിമിന് ബറക്കത്തുണ്ട്, പക്ഷേ ദീനിൽ നിന്ന് ഒരു മുസ്ലിമിന്റെ ബറക്കത്ത് കിട്ടാനും വേണ്ടി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു മുസ്ലിം അവൻ നേരത്തെ മസ്ജിദിലെത്തുന്നവനാണ്, നന്നായി നിസ്കരിക്കുന്നവനാണ്, രാത്രി നിസ്കാരമൊക്കെ ഉള്ള ഒരാളാണ്. അത് വിചാരിച്ചിട്ട് അയാളെ തൊട്ടുമുത്താനോ അയാളെ കൊണ്ട് അയാളുടെ ഉമിനീര് നമ്മൾ എടുത്തുകൊണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ മാറും എന്നൊക്കെ വിശ്വസിക്കാനോ ഇത് പാടില്ല. ബറക്കത്തുള്ളതായി സ്ഥിരപ്പെടും, പക്ഷെ അതിനെ ആ ബറക്കത്ത് സ്വീകരിക്കണം, ആ ബറക്കത്ത് നമ്മൾ അന്വേഷിക്കണം എന്ന് ദീനിൽ സ്ഥിരപ്പെടണം. അതല്ല എങ്കിൽ ആ ബറക്കത്ത് ഒരിക്കലും തന്നെ എന്താവുകയില്ല, അത് ശരിയാവുകയില്ല. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ബറക്കത്തുണ്ട്, അത് അന്വേഷിക്കപ്പെടാൻ പറയുകയും ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവും മറ്റുമൊക്കെ ബറക്കത്തുള്ളതാണ്, അവിടുത്തെ വസ്ത്രവും അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങളും എല്ലാം ബറക്കത്തുള്ളതാണ്. എന്നാൽ ഇത് സഹാബത്തിന് പോലും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള ഏറ്റവും അഫ്ളായ മനുഷ്യനാണ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ബറക്കത്ത് സഹാബത്ത് കൊണ്ടാടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത് പോലെ ആളുകൾക്ക് ഉണ്ട് എന്ന് പറയണമെങ്കിൽ, അങ്ങനെ താരതമ്യം ചെയ്യണമെങ്കിൽ, ഒരുപോലെ ആയിട്ടില്ലെങ്കിലും അതിന് അടുത്തെങ്കിലും എത്തണ്ടെ? അങ്ങനെ ഭൂമിയിൽ ആരാ ഉള്ളത്? ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ ഫാദുലുകൾ കൂട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്തിനൊപ്പം എത്തുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ അടുത്തു പോലും എത്തൂല. പിന്നെ എങ്ങനെയാണ് ബറക്കത്ത് ഖിയാസാക്കുക? അതേപോലെയുള്ള ബറക്കത്ത് ഇവിടെയും കിട്ടുമെന്ന് പറയണമെങ്കിൽ, ഖിയാസാക്കണമെങ്കിൽ ഒരു കാര്യം ഇന്നതുപോലെയാണെന്ന് പറയണമെങ്കിൽ, അതിന് തുല്യമായിട്ടുള്ള കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണം. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോലെയാകാൻ പോയിട്ട് അതിന് അടുത്തുപോലും എത്താനുള്ള യോഗ്യത ആർക്കുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പോലുമില്ല. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ യോഗ്യത അത് താഴെയുള്ള ഉമറിനില്ല, ഉസ്മാനില്ല, അലിക്കില്ല, ആർക്കുമില്ല. റളിയല്ലാഹു അൻഹു മജ്മഈൻ. അപ്പോൾ അവരാരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും എന്തെങ്കിലും ബറക്കത്ത് എടുത്തിട്ടില്ല. അല്ലെ, ഔലിയാക്കളുടെ നേതാവാണ് അദ്ദേഹം, ഔലിയാക്കളുടെ നേതാവാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമിനീർ എടുത്തതായിട്ട് ഒരു തെളിവുമില്ല. അദ്ദേഹം എടുത്ത വുളു എടുത്തതിന്റെ വെള്ളം അതുകൊണ്ട് ശരീരത്തിൽ പുരട്ടിയതായിട്ട് യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് സഹാബത്തിന് പോലും, ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യമാണ്, ഇനി മുഴുവൻ സഹാബത്തിന് പോലും അതിനുശേഷമുള്ള ആളുകളെക്കാളും ഫദലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നിങ്ങളിൽ ഒരാൾ അവനൊരു മുദ്ദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, അല്ല, നിങ്ങളിൽ ഒരാൾ ഒരു ഉഹദ് മലയോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വർണം കൊടുത്തു, സഹാബത്തൊരു മുദ്ദ് കൊടുത്തതിന്റെ തുല്യമാവുകയില്ല. സഹാബത്തൊരു കയ്യിലെടുത്തിട്ട് ദാനം ചെയ്താൽ നിങ്ങൾ വലിയൊരു ഉഹദ് മലയോളം ദാനം ചെയ്തതിനേക്കാളും വലിയ പ്രതിഫലമായിരിക്കും. കാരണം അവരുടെ ഇഖ്ലാസും അവരുടെ തഖ്വയും ഒക്കെ അത്രയും വലുതാണ്. അങ്ങനെയുള്ള സഹാബത്തിൽ നിന്ന് പോലും ആരും ബർക്കത്തിന് തേടിയിട്ടില്ല. പിന്നെ അല്ല അതിന്റെ താഴെ വരുന്ന താബിഈങ്ങളും താബിഈങ്ങളും ഇമാമിങ്ങളും ഇങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഒരു സാലിഹാണെന്ന് പോലും യാതൊരു ബോധ്യവുമില്ലാത്ത, ഒരു ഉറപ്പുമില്ലാത്ത ആളുകളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ടും ഇനി ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലൊക്കെ ബർക്കത്തെടുക്കുക? സഹാബത്തിന് പോലും അങ്ങനെയുള്ള ബർക്കത്തില്ല. അതുകൊണ്ട് തന്നെ ബർക്കത്ത് അതെടുക്കണമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ബർക്കത്തുണ്ട് എന്ന് പറയപ്പെട്ടാൽ അത് സ്ഥിരപ്പെടണം. നമുക്ക് കാണാൻ സാധിക്കും ഇമാം ഇബ്നു റജബ് റഹിമഹുള്ള, നമ്മളിതൊക്കെ പറയുന്നത് ആളുകൾ ഒരുപക്ഷെ പറഞ്ഞേക്കും ഇതൊക്കെ ഈ ഹിജ്റ 1115 കേവലം ഒരു 200-300 വർഷം മുമ്പ് വന്ന മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അഭിപ്രായങ്ങളാണ് എന്നൊരു പക്ഷെ പറഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു റജബ് റഹിമഹുള്ള, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള, അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. വകദാലിക അത്തബറുഖു ബിൽ ആസാർ, ആസാറുകൾ കൊണ്ട് അഥവാ ഒരാൾ ഉപയോഗിച്ച വസ്തുക്കളും മറ്റുമൊക്കെ കൊണ്ടുള്ള തബറുക്ക്, ഫഇന്നമ കാന യഫ്അലുഹു സഹാബത്തു റളിയല്ലാഹു അൻഹു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ ആസാറുകൾ, അവിടുന്ന് ഉപയോഗിച്ച വെള്ളം, അവിടുത്തെ വസ്ത്രം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അവർ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. വലം യകൂനു യഫ്അലുനഹു മഅ ബഅദിഹിം ബിബഅദ്, അവരെല്ലാവരും പരസ്പരം ഫദലുള്ള ആളുകളാണ്. സ്വർഗത്തിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുണ്ട്. അവരാരും പരസ്പരം അങ്ങനെ ഒരു ബർക്കത്തെടുക്കൽ നടത്തിയിട്ടില്ല. വലാ യഫ്അലുഹു താബിഊന മഅ സഹാബ, ശേഷം വന്ന സഹാബികൾ, സഹാബികളെ കണ്ട് ആളുകളാണ് താബിഈങ്ങൾ, അവർ സഹാബികളോടും ചെയ്തിട്ടില്ല. മഅ ഉലുവി ഖദ്രിഹിം, അവരുടെ ഉന്നതമായ സ്ഥാനം ഉണ്ടായിട്ട് പോലും. ഫദല്ല അലാ അന്ന ഹാദാ ലാ യഫ്അലു ഇല്ലാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത് ഇങ്ങനെ തബറുക്ക് എടുക്കൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമേ പറ്റുകയുള്ളൂ. മിസ്ലു തബറുക്കി ബി വുളൂഇഹി വ ഫളാതിഹി വ ശഅരിഹി വ ശുർബി ഫദ്ലി ശറാബിഹി വ തആമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച വെള്ളത്തിൽ നിന്ന് കുടിക്കുക, അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കുക, അവിടുത്തെ മുടിയും അവിടുത്തെ മറ്റു വസ്തുക്കളും ഒക്കെ സ്വീകരിക്കുക പോലെയുള്ളത്. ഇത് സഹാബത്ത് പോലും എന്ത് ചെയ്തിട്ടില്ല, പരസ്പരം ചെയ്തിട്ടില്ല, താബിഈങ്ങൾ സഹാബത്തിന്റെ അടുക്കൽ ചെയ്തിട്ടില്ല. എല്ലാ മാതൃകയും അവരാണ് കാണിക്കേണ്ടത്, എല്ലാ ശ്രേഷ്ഠതയുള്ളതും അവരാണ്. അവർ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഒരിക്കൽ ഇമാം അഹമ്മദ് റഹിമുള്ളയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വരികയുണ്ടായി. അദ്ദേഹം വരികയും ഇമാം അഹമ്മദിന്റെ കൈയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗബും അദ്ദേഹത്തിന്റെ വസ്ത്രവും സ്പർശിക്കുകയും എന്നിട്ട് ഈ വ്യക്തി ഈ വ്യക്തിയുടെ മുഖത്ത് തടവുകയും ചെയ്തു. ഇമാം അഹമ്മദ് അറിയപ്പെട്ട ഇമാം സുന്നയ നാല് മദ്ഹബിലെ പ്രധാനിയായിട്ടുള്ള ഒരാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് കൈ കൊടുത്തു, എന്നിട്ട് ആ കൈ അദ്ദേഹത്തിന്റെ സൗബിൽ സ്പർശിക്കുകയും എന്നിട്ട് ഇദ്ദേഹം ഈ കൈ കൊടുത്ത വ്യക്തി മുഖത്ത് സ്പർശിക്കുകയും ചെയ്തു. ഫഖാലിബൽ ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം കോപിച്ചു, എന്നിട്ട് പറഞ്ഞു وانكر ذلك اشد الانكار, വളരെ ശക്തമായി അദ്ദേഹം വിരോധിച്ചു. എന്നിട്ട് ചോദിച്ചു അമ്മൻ അഖസ്തു മാദൽ അംർ, നീ ആരെടുത്തുനിന്നാണ് ഇത് പഠിച്ചിട്ടുള്ളത് എന്ന് വളരെ ശക്തമായി അദ്ദേഹം വിരോധിച്ചു. അപ്പൊ ഇതൊക്കെ ഈ തബറുക്കിനൊക്കെ ഇങ്ങനെ സാലിഹ്, ഇമാം അഹമ്മദിന്റെ അത്ര സാലിഹ് അല്ലല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇവർ പറയപ്പെടുന്ന ഔലിയാക്കൾ. അപ്പോ ഇമാം അഹമ്മദിന്റെ അടുക്കൽ വന്ന് സ്പർശിച്ച് ബറക്കത്തെടുത്തപ്പോ അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇമാം സുന്നയ മദ്ഹബിന്റെ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇത് കേൾക്കട്ടെ, മുഹമ്മദ് അബ്ദുൽ വഹാം റഹിമുള്ളയുടേതോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമുള്ളയുടേതോ എടുക്കേണ്ടതില്ല, നിങ്ങൾ മുൻഗാമികളുടെ തന്നെ എടുക്കുക. ഇബ്നു റജബ് റഹിമുള്ള പറഞ്ഞതും അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമുള്ള പറഞ്ഞതുമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതേപോലെ തന്നെയാണ് ആളുകൾ സാലിഹ്യങ്ങളുടെ ഖബറിന്റെ അടുക്കലൊക്കെ പോയിട്ട് ബറക്കത്തെടുക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് അവർ ചില ഹദീസുകളൊക്കെ ഉദ്ധരിക്കും. അവർ പറയും ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ ലൗ ഇഅ്തഖദ അഹദുക്കും അലാ ഹജരിൻ ലനഫഅഹു, നിങ്ങളൊരു കല്ലിനെ കൃത്യമായി വിശ്വസിക്കുകയും അത് ഉപകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്താൽ അത് ഉപകാരം ചെയ്യും എന്ന് വന്നിട്ടുണ്ടല്ലോ. ഇത് മൗദൂആയ ഹദീസാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ട കല്ലിനെയും മരത്തിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് പച്ച തുണികൾ ഇട്ട് ആദരിച്ചിട്ട് അതിന് ഉപകാരം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ദീന് അത് ദഈഫായ ഹദീസ് പോലും അല്ല എടുക്കുക, അത് തന്നെ അമൽ ചെയ്യാൻ പറ്റുകയില്ല. അതിനേക്കാളും ദുർബലമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് ആരും പറഞ്ഞത് യാതൊരു ഉറപ്പുമില്ലാത്ത ഏതോ റാഫിദയോ ഏതോ മുനാഫിക്കോ അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തുപോയ സിന്ദീഖോ എഴുതി വിട്ടതായിരിക്കും. ഇതൊക്കെയായിരിക്കും ഇവരുടെ തെളിവുകൾ ഉണ്ടാവുക, ഇങ്ങനെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ആ കല്ലു അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ എന്നുള്ളത്, അതിങ്ങനെ ഉസ്താദ് ഇങ്ങനെ വെറുതെ ഓതും, ഉസ്താദ് ഇങ്ങനെ വെറുതെ അത് പറയും ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഹദീസ് എന്ന് മാത്രം എഴുതും. ഏത് കിതാബിൽ എത്രാമത്തെ നമ്പറിൽ ഇതിനെക്കുറിച്ചിട്ട് ഹദീസ് പണ്ഡിതന്മാർ, എല്ലാ ഹദീസ് പണ്ഡിതന്മാർക്കും അതിന്റെ നിദാന ശാസ്ത്രം ഒന്നു തന്നെയാണ്. അല്ലാതെ ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്ന ഹദീസിനെ സഹിയാക്കാനോ ദൈഫാക്കാനോ പറ്റുകയില്ല, അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഒന്നാണ്. ആരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്, അനുമതി കൊടുത്തിട്ടുള്ളത് ചോദിച്ചാൽ ഒന്നും വേണ്ട, ഒരു ഹദീസ് എന്ന് വെറുതെ പറയും. അതുപോലെ വേറെയും ചില ദുർബലമായ ഹദീസുകളൊക്കെ ഉദ്ധരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ വുളു എടുക്കുന്ന സ്ഥലങ്ങളിൽ പോകാറുണ്ടായിരുന്നു, എന്നിട്ട് അവരുടെ വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ബറക്കത്തെടുക്കും എന്നുള്ളത്. ഇതും ദുർബലമായ ഹദീസാണ്, ഇത് ദുർബലമായ ഹദീസാണ്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാമിന് യോജിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ബറക്കത്തുള്ള ആളാണ്, പിന്നെന്തിനാണ് സഹാബത്തിന്റെ വുളുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് അതിന് ആ ദുർബലമായ ഹദീസിന് ഷറഹൊക്കെ എഴുതിയിട്ടുള്ള അവർക്ക് ശേഷമുള്ള ഈ രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ളവരെ പോലെയുള്ള ഖുറാഫികൾ എഴുതി വെച്ച കിതാബുകളൊക്കെ എടുത്തു വരും. ഇന്ന കിതാബിലുണ്ട്, ആ കിതാബിലുണ്ട്, ഇന്ന അടുത്ത് ബറക്കത്തെടുക്കാം, ഖബറിനെ തൊട്ടുമുത്താം എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് വരും. നമുക്ക് ചോദിക്കാനത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ടോ, സഹാബത്ത് ഇതനുസരിച്ച് എങ്ങനെ പ്രവർത്തിച്ചു, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യില്ല. അപ്പൊ രണ്ടാമത് നമ്മൾ പറഞ്ഞു ആ വസ്തു ഷറഇൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിന് അതിൽ നിന്നും അന്വേഷിക്കാൻ ഷറഇൽ തെളിവ് വേണം. ഇതാണ് രണ്ടാമത്തെ സിഫത്ത്. മൂന്നാമത്തെ സിഫത്ത് എന്ന് പറയുന്നത് അയ്യക്കൂനൽ ഇൽതിമാസു അലൽ വജ്ഹിൽ മശ്റൂ, ഇനി ഒന്നിനെ ബറക്കത്ത് എടുക്കണമെന്ന് ഷറഇൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഷറഇൽ പറഞ്ഞ മാർഗത്തിൽ മാത്രം. നേരത്തെ പറഞ്ഞൊരു കാര്യമാണത്, കഅബയിൽ ഹജറുൽ അസ്വദിന്റെ ബറക്കത്ത് അതിനെ ചുംബിച്ചുകൊണ്ട് അമൽ കൊണ്ട് ചെയ്യുക എന്ന് മാത്രമാണ്. മദീനയിലുള്ള ബറക്കത്ത് അവിടെ നിസ്കരിക്കുക, മസ്ജിദുൽ ഹറമിലെ ബറക്കത്ത് അവിടെ നിസ്കരിക്കുക, ഇബാദത്ത് എടുക്കുക എന്ന് മാത്രമാണ്. അതല്ലാത്ത അവിടുത്തെ കല്ലിനോ മണ്ണിനോ ആ ബറക്കത്തുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം വലിയൊരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഇതെല്ലാം, അതായത് ചുരുക്കത്തിൽ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയാൽ ഇതെല്ലാം ഈ സിഫത്തുകളെല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടും. എന്താണത്? എല്ലാ ഖൈറുകളും ലാ യുഅറഫു ഇല്ലാ മിൻ തരീഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ ഖൈറുകളും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, അങ്ങനെ നമുക്ക് അനുസരിക്കാൻ പറ്റുകയുള്ളൂ. ഫല്ലദീ അല്ലമന ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ പഠിപ്പിച്ചത് പഠിപ്പിക്കേണ്ടത് അല്ലാഹുൽ റസൂലാണ്. ബിവഹി മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ. ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇവിടെ പല ബറക്കത്തുകളും, ഇന്ന സ്ഥലത്ത് പോയ ബറക്കത്തുണ്ട്, ഇന്ന വെള്ളത്തിൽ ബറക്കത്തുണ്ട് എന്നുള്ള തെളിവ് നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തി അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അയാൾ സ്വപ്നം കണ്ടിട്ട്, ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ട് തന്നെ ഉണ്ടാവും. കാരണം പിശാജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിശാജ് ഈ രൂപത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് ആ ഇന്ന മലന്റെ മുകളിൽ പോയിക്കോ, നിങ്ങൾ ചിലപ്പം കാണാം, ചില ഇതുവരെ ഇല്ലാത്ത ചില മലകൾക്കൊക്കെ പെട്ടെന്നൊരു പ്രത്യേകത വരും. അങ്ങനെ ആളുകൾ അവിടെ പോയി തുടങ്ങും. എന്നിട്ട് ഒരാൾ പോയിട്ട് പറയും എനിക്ക് പോയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടിയതുപോലെ എന്നൊക്കെ അവകാശപ്പെടും. ചിലപ്പോൾ കിട്ടും, കാരണം പിശാജ് എന്ത് ചെയ്യും, അവിടെ പോകുന്ന ഒരു സമയത്ത് ഇവന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ വെറുതെ തോന്നിപ്പിച്ചു കൊടുക്കും. കാരണം പിന്നെ ഇവന്റെ മൗത്ത് പബ്ലിസിറ്റി ആയി, പിശാചിന്റെ കച്ചവടം എളുപ്പമായി അല്ലെ. പൊതുവെ അങ്ങനെയാണത് മാർക്കറ്റിംഗ് ചെയ്യുക. ഒരാൾ ഒരു കാര്യമുണ്ട് എന്ന് അറിഞ്ഞാൽ ഓനെ മാത്രം പഠിപ്പിച്ചാൽ മതി, ഓനെ മാത്രം പറഞ്ഞു വിട്ടാൽ മതി. ഓൻ പോയി ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് പിന്നെ ബാക്കി എല്ലാവരും ഒത്തു. ആ ശരിയാണ്, എനിക്കും അവിടെ പോയപ്പോൾ ഇങ്ങനെ തോന്നി. പിന്നെ തോന്നലുകളാകും, അതിനോടൊപ്പം പിന്നെ അവന്റെ തോന്നലുകളാകും. അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ കൊണ്ടുവരിക. ഈ രൂപത്തിൽ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും, ആരെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കാണും, ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇൽഹാം കിട്ടി അങ്ങനെ തോന്നും. എന്നിട്ട് അവർ വാദിക്കും, ഞങ്ങളുടെ ഇൽമെന്ന് പറയുന്നത് നിങ്ങളുടെ പോലെ ഹദീസിൽ എന്താണുള്ളത്, നിങ്ങൾ ഹദീസിൽ പറയുന്ന ഹദ്ദസന ഇമാം ബുഖാരി ഖാല ഹദ്ദസന ഹുമൈദ് അദ്ദേഹം പറയുന്ന സനദിലുള്ള മുഴുവൻ വ്യക്തികളും മരിച്ച് മണ്ണായി പോയ മണ്ണ ആളുകളാണ്. നമുക്കിന്നും ലൈവായിട്ടുള്ള ഇൽമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷെയ്ഖിന് അവൻ വഹി കിട്ടുകയാണ്, അള്ളാഹു സുബ്ഹാനഹു തആല നേരെ വഹി കൊടുക്കുകയാണ് എന്ന് വാദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിന്റെ പേരിലാണ് കളവ് പറയുന്നത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട് എന്നാണ് അവർ വാദിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അവർ അങ്ങനെ ഇൽമ് കിട്ടി, ഇന്നടുത്ത് പോയി ഇന്ന കാര്യം ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതൊക്കെ പിശാജിന്റെ തന്ത്രങ്ങളാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, പിശാജ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഈ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ അവന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായങ്ങൾ അവൻ ചെയ്തു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണമായി പറയുകയാണ്, ചില ആളുകൾ അവർ, നിങ്ങൾ ഇങ്ങനത്തെ കഥകൾ ഇവിടെ കേട്ടിട്ടുണ്ടാകും, ചില ആളുകൾ അവർ അറഫയിൽ നിൽക്കുന്നുണ്ടാകും, അവരുടെ തടി അറഫയിൽ നിൽക്കുന്നുണ്ടാവും. പിശാജ് എന്തെങ്കിലും രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ട് അവൻ അതേസമയം ഏതെങ്കിലും രൂപത്തിൽ നാട്ടിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തോന്നിക്കാം ഇതേപോലെ ആള്, അല്ലെങ്കിൽ അവൻ എത്തിക്കാനും പിശാജ് ഇത്തരം ശ്രമങ്ങൾ നടത്തും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഇപ്പോൾ ധാരാളം കാണുന്നുണ്ടാവും. സി എം മടവൂർ, അദ്ദേഹം ഒരേ സമയത്ത് അഭ്രാന്തനായ മനുഷ്യൻ ഒരേ സമയത്ത് മക്കയിലുമുണ്ട്, മക്കയിൽ കണ്ട സമയത്ത് തന്നെ നമ്മൾ നാട്ടിലും കണ്ടിട്ടുണ്ട്, കോഴിക്കോടും കണ്ടിട്ടുണ്ട് എന്നൊക്കെ വാദിക്കുന്നതാണ്. ഇത് പിശാജിന്റെ പ്രവർത്തനത്തിൽ പെട്ടതാണ്. ചിലത് പിശാജ് മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പം കളവ് പറയുന്നതായിക്കോളുന്നില്ല, മിക്കവാറും കളവ് പറയും, ധാരാളം കളവ് പറയും. ചില സമയത്ത് പിശാജിന്റേതായ ഇത്തരം രൂപത്തിൽ ചെയ്യും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറഞ്ഞതുപോലെ, നീ ഒരാൾ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും, വായുവിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ടാലും നീ അവനെ വിശ്വസിക്കാൻ പാടില്ല. കാരണം അവനെ താങ്ങി നിർത്തുന്നത് പിശാജാണ്. അവൻ അള്ളാഹുവിന്റെ ഔലിയാണ് എന്നൊക്കെ ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രൂപത്തിലൊക്കെ ചിലപ്പോൾ ചെയ്യും. അതുകൊണ്ട് നമ്മളൊന്ന് ഒരു കാര്യം ഇങ്ങനെ കണ്ടു എന്നുള്ളത് കൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റുകയില്ല. അവൻ അള്ളാഹുവിന്റെ ഔലിയാണ്, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഔലി ആരായിരിക്കണം? അവർ അള്ളാഹു നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും, നന്നായി ഇബാദത്ത് ചെയ്യുന്ന, ഇവനെ പോലെ ഇബാദത്ത് ചെയ്യാത്ത ആളുകളല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നുണ്ട്, ഈ പറയുന്ന ആളുകൾ ഇവർ ഹജ്ജിന് വന്നാലും ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യൂല, ഇഹ്റാം എന്നൊക്കെ വിട്ട് പുറത്തു വന്നുള്ള ഇത്തരം ഷെയ്ത്താനുകൾ ഉണ്ടാകും. അദ്ദേഹം അങ്ങനെ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്, അൽ ഫുർഖാനു ബൈന ഔലിയാ ഇർറഹ്മാനി വ ഔലിയാ ഇശ്ശൈത്താൻ. പിശാജിന്റെ ഔലിയാക്കളും അതുപോലെ തന്നെ റഹ്മാനായ റബ്ബിന്റെ ഔലിയാക്കളും തമ്മിലുള്ള വ്യത്യാസം, അതിലൊരുപാട് വ്യത്യാസങ്ങൾ പറയപ്പെടുന്നുണ്ട്. അത് ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുന്ന ആളുകളായിരിക്കും അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരൊരിക്കലും ഇബാദത്ത് നിർത്തുകയില്ല, അവർ ഇബാദത്തുകളിൽ സദാ മുഴുകുന്നവരായിരിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകതകളാണ്. എന്നാൽ ഇവർ ഈ പറയുന്ന ഔലിയാക്കളെ നമുക്കൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കഥകൾ അവർ പറഞ്ഞാലും അത് കള്ളമാകട്ടെ അല്ലെ പിശാജ് ഉണ്ടാക്കി കൊടുത്തതാകട്ടെ, അവൻ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുക, ഈ നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, നോമ്പെടുക്കുന്നവനെ പോലും മുറിപ്പിക്കുന്ന ഇത് പിശാജിന്റെ ഔലിയാണ്. യാതൊരു സംശയവും ഒരു അടിസ്ഥാന പാഠം പഠിച്ചൊരു മുസ്ലിമിന് ഉണ്ടാവുകയില്ല. ഇൻഷാ അള്ളാ ഈ അധ്യായത്തിലെ ആയത്തുകളിലേക്കും ഹദീസുകളിലേക്കും നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അത് കൃത്യമായി പഠിക്കാനും തൗഹീദ് ഉൾക്കൊള്ളാനും അത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.